ദൈവത്തിന്റെ മഹത്വം. ഇന്ന് ഏപ്രിൽ മാസം 25-ാം തീയതി. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി പഴയ നിയമ ഭാഗത്തു നിന്നും 2 ശമൂവേൽ 13-14 അധ്യായങ്ങൾ വായിക്കുന്നു. അതിനുശേഷം സംഭവിച്ചത്, ദാവീദിന്റെ മകനായ അബ്ഷാലോമിന് സൗന്ദര്യമുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾക്ക് താമാർ എന്നു പേർ. ദാവീദിന്റെ മകനായ അമ്നോൻ അവളിൽ പ്രേമം ജനിച്ചു. തന്റെ സഹോദരിയായ താമാർ നിമിത്തം മാൽ മുഴുത്തിട്ട് അമ്നോൻ രോഗിയായി തീർന്നു. അവൾ കന്യകയാകിയാൽ അവളോട് വല്ലതും ചെയ്യുവാൻ അമ്നോന് പ്രയാസം തോന്നി. എന്നാൽ അമ്നോന് ദാവീദിന്റെ ജ്യേഷ്ഠനായ ഷിമിയുടെ മകനായി യോനാദാബ് എന്നു പേരുള്ള ഒരു സ്നേഹിതനുണ്ടായിരുന്നു. യോനാദാബ് വലിയ ഉപായിയായിരുന്നു. അവൻ അവനോട്, നീ നാൾക്കുനാളിങ്ങനെ ക്ഷീണിച്ചു വരുന്നത് എന്ത് രാജകുമാര, എന്നോട് പറഞ്ഞുകൂടയോ എന്ന് ചോദിച്ചു. അമ്നോൻ അവനോട്, എന്റെ സഹോദരനായ അബ്ഷാലോമിന്റെ പെങ്ങൾ താമാരിൽ എനിക്ക് പ്രേമം ജനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യോനാദാബ് അവനോട്, നീ രോഗം നടിച്ച് കിടക്കിയിൽ കിടന്നുകൊള്ളുക, നിന്നെ കാണുവാൻ നിന്റെ അപ്പൻ വരുമ്പോൾ നീ അവനോട്, എന്റെ സഹോദരിയായ താമാർ വന്ന് എന്നെ ഒന്ന് ഭക്ഷണം കഴിപ്പിക്കണം, അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഞാൻ കാണുകെ അവൾ എന്റെ മുമ്പിൽ വെച്ച് തന്നെ ഭക്ഷണം ഒരുക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ അമ്നോൻ രോഗം നടിച്ചു കിടന്നു. രാജാവ് അവനെ കാണുവാൻ വന്നപ്പോൾ അമ്നോൻ രാജാവിനോട്, എന്റെ സഹോദരിയായ താമാർ വന്ന് ഞാൻ അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് ഭക്ഷിക്കേണ്ടതിന് എന്റെ മുമ്പിൽ വെച്ച് തന്നെ 1-2 വടകളെ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ദാവീദ് അരമനയിൽ താമാരിന്റെ അടുക്കൽ ആളയച്ചു. നിന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്ന് അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക എന്ന് പറയിച്ചു. താമാർ തന്റെ സഹോദരനായ അമ്നോന്റെ വീട്ടിൽ ചെന്നു. അവൻ കിടക്കുകയായിരുന്നു. അവൾ മാവ് എടുത്ത് കുഴിച്ച് അവന്റെ മുമ്പിൽ വെച്ച് തന്നെ വടകളായി ചുട്ടു. ഉരുളിയോടെ എടുത്ത് അവന് മുമ്പിൽ വിളമ്പി. എന്നാൽ ഭക്ഷിപ്പാൻ അവന് ഇഷ്ടമായില്ല. എല്ലാവരും എന്റെ അടുക്കൽ നിന്ന് പുറത്താക്കുവിനെന്ന് അമ്നോൻ പറഞ്ഞു. എല്ലാവരും അവന്റെ അടുക്കൽ നിന്ന് പുറത്തുപോയി. അപ്പോൾ അമ്നോൻ താമാരിനോട്, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കേണ്ടതിന് ഭക്ഷണം ഉൾമുറിയിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞു. താമാർ താനുണ്ടാക്കിയ വടകളെ എടുത്ത് ഉൾമുറിയിൽ സഹോദരനായ അമ്നോന്റെ അടുക്കൽ കൊണ്ടുചെന്നു. അവൻ ഭക്ഷിക്കേണ്ടതിന് അവൾ അവയെ അവന്റെ അടുക്കൽ കൊണ്ടുചെന്നപ്പോൾ അവൻ അവളെ പിടിച്ച് അവളോട്, സഹോദരി വന്ന് എന്നോടുകൂടെ ശയിക്ക എന്ന് പറഞ്ഞു. അവൾ അവനോട്, എന്റെ സഹോദര അരുതേ, എന്നെ അപമാനിക്കരുതേ, ഇസ്രയേലിൽ ഇത് കൊള്ളരുതാത്തതല്ലോ, ഈ വഷളത്വം ചെയ്യരുതേ, എന്റെ അപമാനം ഞാൻ എവിടെ കൊണ്ടുപോയി വെക്കും, നീയും ഇസ്രയേലിൽ വഷളന്മാരുടെ കൂട്ടത്തിലായി പോകുമല്ലോ, നീ രാജാവിനോട് പറക, അവൻ എന്നെ നിനക്ക് തരാതിരിക്കയില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവൻ അവളുടെ വാക്കുകേൾപ്പാൻ മനസ്സില്ലാതെ അവളേക്കാൾ ബലമുള്ളവനാകൊണ്ട് ബലാത്കാരം ചെയ്ത് അവളോടുകൂടെ ശയിച്ചു. പിന്നെ അമ്നോൻ അവളെ അത്യന്തം വെറുത്തു. അവൻ അവളെ സ്നേഹിച്ച സ്നേഹത്തെക്കാൾ അവളെ വെറുത്ത വെറുപ്പ് വലുതായിരുന്നു. എഴുന്നേറ്റ് പോക എന്ന് അമ്നോൻ അവളോട് പറഞ്ഞു. അവൾ അവനോട്, അങ്ങനെയരുത്, നീ എന്നോട് ചെയ്ത മറ്റേ ദോഷത്തെക്കാൾ എന്നെ പുറത്താക്കി കളയുന്ന ഈ ദോഷം ഏറ്റവും വലുതായിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ അവന് അവളുടെ വാക്കുകേൾപ്പാൻ മനസ്സായില്ല. അവൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന ബാല്യക്കാരനെ വിളിച്ച് അവനോട്, ഇവളെ ഇവിടെ നിന്ന് പുറത്താക്കി വാതിൽ അടച്ചു കളുക എന്ന് പറഞ്ഞു. അവൾ നിലയെങ്കി ധരിച്ചിരുന്നു. രാജകുമാരികളായ കന്യകമാർ ഇങ്ങനെയുള്ള വസ്ത്രം ധരിക്ക പതിവായിരുന്നു. ബാല്യക്കാരൻ അവളെ പുറത്തിറക്കി വാതിൽ അടച്ചു കളഞ്ഞു. അപ്പോൾ താമാർ തലയിൽ വെണ്ണീർ വാരിയിട്ട് താൻ ധരിച്ചിരുന്ന നിലയെങ്കി കീറി തലയിൽ കൈയും വെച്ച് നിലവിളിച്ചും കൊണ്ടു നടന്നു. അവളുടെ സഹോദരനായ അബ്ഷാലോം അവളോട്, നിന്റെ സഹോദരനായ അമ്നോ നിന്റെ അടുക്കലായിരുന്നുവോ? ആകട്ടെ സഹോദരി, മിണ്ടാതിരിക്ക, അവൻ നിന്റെ സഹോദരനല്ലോ, ഈ കാര്യം മനസ്സിൽ വെക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ താമാർ തന്റെ സഹോദരനായ അബ്ഷാലോമിന്റെ വീട്ടിൽ ഏകാഗിയായി പാർത്തു. ദാവീദ് രാജാവ് ഈ കാര്യമൊക്കെയും കേട്ടപ്പോൾ അവന്റെ കോപം ഏറ്റവും ജ്വലിച്ചു. എന്നാൽ അബ്ഷാലോം അമ്നോനോട് ഗുണമോ ദോഷമോ ഒന്നും സംസാരിച്ചില്ല. തന്റെ സഹോദരിയായ താമാരിനെ അമ്നോൻ അപമാനിച്ചതുകൊണ്ട് അബ്ഷാലോം അവനെ ദോഷിച്ചു. 2 സംവത്സരം കഴിഞ്ഞ ശേഷം അബ്ഷാലോമിന് എഫ്രൈമിന് സമീപത്തുള്ള ബാൽ ഹസോരിൽ ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ടായിരുന്നു. അബ്ഷാലോം രാജകുമാരന്മാരെയൊക്കെയും ക്ഷണിച്ചു. അബ്ഷാലോം രാജാവിന്റെ അടുക്കലും ചെന്നു. അടിയന് ആടുകളെ രോമം കത്തിരിക്കുന്ന അടിയന്തരമുണ്ട്, രാജാവും ഭൃത്യന്മാരും അടിയനോടുകൂടെ വരേണമേ എന്ന് അപേക്ഷിച്ചു. രാജാവ് അബ്ഷാലോമിനോട്, വേണ്ട മകനെ, ഞങ്ങൾ എല്ലാവരും വന്നാൽ നിനക്ക് ഭാരമാകും എന്ന് പറഞ്ഞു. അവൻ അവനെ നിർബന്ധിച്ചിട്ടും പോകുവാൻ മനസ്സാകാതെ അവൻ അവനെ അനുഗ്രഹിച്ചു. അപ്പോൾ അബ്ഷാലോം, അങ്ങനെയെങ്കിൽ എന്റെ സഹോദരൻ അമ്നോൻ ഞങ്ങളോടുകൂടെ പോരട്ടെ എന്ന് പറഞ്ഞു. രാജാവ് അവനോട്, അവൻ പോരുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എങ്കിലും അബ്ഷാലോം നിർബന്ധിച്ചപ്പോൾ അവൻ അമ്നോനെയും രാജകുമാരന്മാരെ ഒക്കെയും അവനോടുകൂടെ അയച്ചു. എന്നാൽ അബ്ഷാലോം തന്റെ ബാല്യക്കാരോട്, നോക്കിക്കൊള്ളുവിൻ, അമ്നോൻ വീഞ്ഞുകുടിച്ച് ആനന്ദിച്ചിരിക്കുന്നേരം ഞാൻ നിങ്ങളോട് അമ്നോനെ അടിച്ചുകൊല്ലുവിൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ അവനെ കൊല്ലുവിൻ. ഭയപ്പെടരുത്, ഞാനല്ലയോ നിങ്ങളോട് കൽപ്പിച്ചത്. നിങ്ങൾ ധൈര്യപ്പെട്ട് ശൂരന്മാരായിരിപ്പിൻ എന്ന് കൽപ്പിച്ചു. അബ്ശാലോം കൽപ്പിച്ചതുപോലെ അബ്ശാലോമിന്റെ ബാല്യക്കാർ അമ്നോനോട് ചെയ്തു. അപ്പോൾ രാജകുമാരന്മാരൊക്കെയും എഴുന്നേറ്റ് താൻ തന്റെ കോവർ കഴുതപ്പുറത്ത് കയറി ഓടിപ്പോയി. അവൻ വഴിയിലായിരിക്കുമ്പോൾ തന്നെ അബ്ശാലോം രാജകുമാരന്മാരൊക്കെയും കൊന്നുകളഞ്ഞു. അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല എന്ന് ദാവീദിന് വർത്തമാനമെത്തി. അപ്പോൾ രാജാവ് എഴുന്നേറ്റ് വസ്ത്രം കീറി നിലത്ത് കിടന്നു. അവന്റെ സകല ഭൃത്യന്മാരും വസ്ത്രം കീറി അരികെ നിന്നു. എന്നാൽ ദാവീദിന്റെ ജ്യേഷ്ഠനായ ഷിമയുടെ മകനായ യോനാദാവ് പറഞ്ഞത്, അവർ രാജകുമാരന്മാരായ യുവാക്കളെയൊക്കെയും കൊന്നുകളഞ്ഞു എന്ന് യജമാനൻ വിചാരിക്കരുത്. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. തന്റെ സഹോദരിയായ താമാരിനെ അവൻ അപമാനിച്ച നാൾ മുതൽ അബ്ശാലോമിന്റെ മുഖത്ത് ഈ നിർണയം കാണുവാനുണ്ടായിരുന്നു. ആകയാൽ രാജകുമാരന്മാരൊക്കെയും മരിച്ചുപോയി എന്നുള്ള വർത്തമാനം യജമാനനായ രാജാവ് ഗണ്യമാക്കരുതേ. അമ്നോൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി. കാവൽ നിന്നിരുന്ന ബാല്യക്കാരൻ തല ഉയർത്തി നോക്കിയപ്പോൾ വളരെ ജനം അവന്റെ പിമ്പിലുള്ള മലഞ്ചരിവ് വഴിയായി വരുന്നത് കണ്ടു. അപ്പോൾ യോനാദാവ് രാജാവിനോട്, ഇതാ രാജകുമാരന്മാർ വരുന്നു, അടിയന്റെ വാക്ക് ഒത്തുവല്ലോ എന്ന് പറഞ്ഞു. അവൻ സംസാരിച്ചു തീർന്നപ്പോഴേക്ക് രാജകുമാർ വന്ന് ഉറക്കെ കരഞ്ഞു. രാജാവും സകല ഭൃത്യന്മാരും വാവിട്ട് കരഞ്ഞു. എന്നാൽ അബ്ശാലോം ഓടിപ്പോയി അമ്മീഹൂദിന്റെ മകനായി ഗെശൂർ രാജാവായ താൽമായിയുടെ അടുക്കൽ ചെന്നു. ദാവീദോ ഇടപെടാതെ തന്റെ മകനെ കുറിച്ച് ദുഃഖിച്ചുകൊണ്ടിരുന്നു. ഇങ്ങനെ അബ്ശാലോം ഗെശൂരിലേക്ക് ഓടിപ്പോയി 3 സംവത്സരം അവിടെ താമസിച്ചു. എന്നാൽ ദാവീദ് രാജാവ് അബ്ശാലോമിനെ കാണുവാൻ വാഞ്ചിച്ചു. മരിച്ചുപോയ അമ്നോനെ കുറിച്ചുള്ള ദുഃഖത്തിന് ആശ്വാസം വന്നിരുന്നു. രാജാവിന്റെ മനസ്സ് അബ്ശാലോമിന്റെ നേരെ ചാഞ്ഞിരിക്കുന്നു എന്ന് സെരൂയയുടെ മകനായ യോവാബ് അറിഞ്ഞപ്പോൾ തെക്കോവയിലേക്ക് ആളയച്ച് അവിടെ നിന്ന് വിവേകമതിയായ ഒരു സ്ത്രീയെ വരുത്തി അവളോട്, മരിച്ചുപോയവനെ കുറിച്ച് ഏറിയ നാളായിട്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്ന ഭാര്യയുടെ ഭാവത്തിൽ നീ ദുഃഖം നടിച്ചും ദുഃഖവസ്ത്രം ധരിച്ചും തൈലം പൂശാതെയും രാജാവിന്റെ അടുക്കൽ ചെന്ന് അവനോട് ഇന്നിന്റെ പ്രകാരം സംസാരിക്കണം എന്ന് പറഞ്ഞു. യോവാബ് വാചകം അവൾക്ക് ഉപദേശിച്ചു കൊടുത്തു. ഇങ്ങനെ തെക്കോപകാരത്തിയായ സ്ത്രീ രാജാവിനോട് സംസാരിപ്പാൻ ചെന്നു. സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞു. രാജാവ് അവളോട് നിനക്ക് എന്തു വേണം എന്ന് ചോദിച്ചതിന് അവൾ പറഞ്ഞത്, അടിയൻ ഒരു വിധവയാകുന്നു, ഭർത്താവ് മരിച്ചുപോയി. എന്നാൽ അടിയന് 2 പുത്രന്മാരുണ്ടായിരുന്നു. അവർ വയലിൽ വെച്ച് തമ്മിൽ കലഹിച്ചു. അവരെ പിടിച്ചു മാറ്റുവാൻ ആരുമില്ലായകൊണ്ട് ഒരുത്തൻ മറ്റവനെ അടിച്ചുകൊന്നു. കുലം മുഴുവനും അടിയന്റെ നേരെ എഴുന്നേറ്റു. സഹോദര ഘാതകനെ ഏൽപ്പിച്ചു തരിക, അവൻ കൊന്ന സഹോദരന്റെ ജീവനു പകരം അവനെ കൊന്ന് അവന്റെ അവകാശിയെ നശിപ്പിക്കട്ടെ എന്ന് പറയുന്നു. ഇങ്ങനെ അവർ എന്റെ ഭർത്താവിന് പേരും സന്തതിയും ഭൂമിയിൽ വെച്ചേക്കാതെ എനിക്ക് ശേഷിച്ചിരിക്കുന്ന കനലും കെടുത്തുകളവാൻ ഭാവിക്കുന്നു. രാജാവ് സ്ത്രീയോട്, നിന്റെ വീട്ടിലേക്ക് പോക, ഞാൻ നിന്റെ കാര്യത്തിൽ കൽപ്പന കൊടുക്കും എന്ന് പറഞ്ഞു. ആ തെക്കോവക്കാരത്തി രാജാവിനോട്, എന്റെ യജമാനനായ രാജാവെ, കുറ്റം എന്റെ മേലും എന്റെ പിതൃഭവനത്തിന്മേലും ഇരിക്കട്ടെ, രാജാവിനും സിംഹാസനത്തിനും കുറ്റമില്ലാതെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അതിന് രാജാവ്, നിന്നോട് വല്ലതും പറയുന്നവനെ എന്റെ അടുക്കൽ കൊണ്ടുവരിക, അവൻ പിന്നെ നിന്നെ തൊടുകയില്ല എന്ന് പറഞ്ഞു. രക്തപ്രതികാരകൻ അധികം സംഹാരം ചെയ്യുകയും എന്റെ മകനെ അവർ നശിപ്പിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് രാജാവ് ദൈവമായ യഹോവയെ ഓർക്കണമേ എന്ന് അവൾ പറഞ്ഞു. അതിന് അവൻ, യഹോവയാണേ, നിന്റെ മകന്റെ ഒരു രോമം പോലും നിലത്ത് വീഴുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്ത്രീ യജമാനായ രാജാവിനോട്, അടിയൻ ഒരു വാക്ക് ബോധിപ്പിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. പറക എന്ന് അവൻ പറഞ്ഞു. ആ സ്ത്രീ പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യം നീ ദൈവത്തിന്റെ ജനത്തിന് വിരോധമായി വിചാരിക്കുന്നത് എന്ത്? രാജാവ് തന്റെ ഭ്രഷ്ടനെ മടക്കി വരുത്താത്തതിനാൽ ഇപ്പോൾ കൽപ്പിച്ച വചനം കൊണ്ട് രാജാവ് തന്നെ കുറ്റക്കാരനെന്ന് വന്നുവല്ലോ. നാം മരിക്കേണ്ടുന്നവരല്ലോ നിലത്ത് ഒഴിച്ചു കളഞ്ഞതും വീണ്ടും ചേർത്തുകൂടാത്തതുമായ വെള്ളം പോലെ ഇരിക്കുന്നു. ദൈവം ജീവനെ എടുത്തു കളയാതെ ഭ്രഷ്ടനായവൻ തനിക്ക് ഇനിയും ഭ്രഷ്ടനായിരിക്കത്തക്കവണ്ണം മാർഗം ചിന്തിക്കുന്നു. ഞാൻ ഇപ്പോൾ യജമാനനായ രാജാവിനെ ഈ കാര്യം ഉണർത്തിപ്പാൻ വന്നത് ജനം എന്നെ ഭയപ്പെടുത്തുക കൊണ്ടാകുന്നു. അതുകൊണ്ട് ഇപ്പോൾ രാജാവിനെ ഉണർത്തിക്കട്ടെ, പക്ഷെ രാജാവ് അടിയന്റെ അപേക്ഷ പ്രകാരം ചെയ്യുമായിരിക്കും. രാജാവ് കേട്ട് എന്നെയും എന്റെ മകനെയും ഒന്നിച്ച് ദൈവത്തിന്റെ അവകാശത്തിൽ നിന്ന് നശിപ്പിപ്പാൻ ഭാവിക്കുന്നവന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുമല്ലോ എന്ന് ആടിയൻ വിചാരിച്ചു. യജമാനായ രാജാവിന്റെ കൽപ്പന ആശ്വാസമായിരിക്കട്ടെ. ഗുണവും ദോഷവും തിരിച്ചറിയുവാൻ യജമാനായ രാജാവ് ഒരു ദൈവദൂതനെ പോലെ ഇരിക്കുന്നു എന്നും അടിയൻ വിചാരിച്ചു. അതുകൊണ്ട് നിന്റെ ദൈവമായ യഹോവ നിന്നോട് കൂടെ ഇരിക്കുമാറാകട്ടെ. രാജാവ് സ്ത്രീയോട്, ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കുന്നു, അതെന്നോട് മറച്ചുവെക്കരുത് എന്ന് പറഞ്ഞു. യജമാനായ രാജാവ് കൽപ്പിച്ചാലും എന്ന് സ്ത്രീ പറഞ്ഞു. അപ്പോൾ രാജാവ് ഇതിലൊക്കെയും യോവാബിന്റെ കൈ ഇല്ലയോ എന്ന് ചോദിച്ചതിന് സ്ത്രീ ഉത്തരം പറഞ്ഞത്, യജമാനായ രാജാവേ, നിന്റെ ജീവനാണേ, യജമാനായ രാജാവ് അരുളി ചെയ്താൽ വലത്തോട്ടോ ഇടത്തോട്ടോ ആർക്കും മാറിക്കൂടാ. നിന്റെ ഭൃത്യനായ യോവാബ് തന്നെയാകുന്നു ഇത് അടിയനോട് കൽപ്പിച്ചത്. അവൻ തന്നെ ഈ വാചകമൊക്കെയും അടിയന് ഉപദേശിച്ചു തന്നത്. കാര്യത്തിന്റെ രൂപം മാറ്റേണ്ടതിന് നിന്റെ ഭൃത്യനായ യോവാബ് ഇത് ചെയ്തിരിക്കുന്നു. എന്നാൽ ഭൂമിയിലുള്ളതൊക്കെയും അറിവാൻ ഒരു ദൈവദൂതന്റെ ജ്ഞാനത്തിനൊത്തവണ്ണം എന്റെ യജമാനൻ ജ്ഞാനമുള്ളവനാകുന്നു. രാജാവ് യോവാബിനോട്, ഞാൻ ഈ കാര്യം സമ്മതിച്ചിരിക്കുന്നു, അതുകൊണ്ട് നീ ചെന്ന് അബ്ശാലോം കുമാരനെ കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. യോവാബ് സാഷ്ടാംഗം വീണ് നമസ്കരിച്ച് രാജാവിനെ അഭിനന്ദിച്ചു. യജമാനായ രാജാവേ, അടിയന്റെ വാക്കുപോലെ രാജാവ് ചെയ്തതുകൊണ്ട് അടിയന് തിരുമുമ്പിൽ കൃപ ലഭിച്ചു എന്ന് അടിയൻ ഇന്നറിയുന്നു എന്ന് യോവാബ് പറഞ്ഞു. അങ്ങനെ യോവാബ് പുറപ്പെട്ട് യെശുരിൽ ചെന്ന് അബ്ശാലോമിനെ യെരുശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. എന്നാൽ രാജാവ് അവൻ തന്റെ വീട്ടിലേക്ക് പോകട്ടെ, എന്റെ മുഖം അവൻ കാണരുത് എന്ന് കൽപ്പിച്ചു. അങ്ങനെ അബ്ശാലോം തന്റെ വീട്ടിൽ പോയി, രാജാവിന്റെ മുഖം കണ്ടതുമില്ല. എന്നാൽ എല്ലാ ഇസ്രയേലിലും സൗന്ദര്യം കൊണ്ട് അബ്ശാലോമിനോളം ശ്ലാഘ്യനായ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. അടിതൊട്ട് മുടിവരെ അവന് ഒരു ഊനവും ഇല്ലായിരുന്നു. അവൻ തന്റെ തലമുടി ആണ്ടുതോറും കത്രിപ്പിച്ചു കളയും. അത് തനിക്ക് ഭാരമായിരിക്കാൽ അത്രേ കത്രിപ്പിച്ചത്. അവന്റെ തലമുടി കത്രിച്ചാൽ രാജതൂക്കത്തിന് 200 ശേക്കൽ കാണും. അബ്ശാലോമിന് 3 പുത്രന്മാരും താമാർ എന്നുപേരുള്ള ഒരു മകളും ജനിച്ചിരുന്നു. അവൾ സൗന്ദര്യമുള്ള സ്ത്രീയായിരുന്നു. രാജാവിന്റെ മുഖം കാണാതെ അബ്ശാലോം 2 സംവത്സരം മുഴുവനും യെരുശലേമിൽ പാർത്തു. ആകിയാൽ അബ്ശാലോം യോവാബിനെ രാജാവിന്റെ അടുക്കൽ അയക്കേണ്ടതിന് അവളെ വിളിപ്പാൻ ആളയച്ചു. എന്നാൽ അവൻ അവന്റെ അടുക്കൽ ചെന്നില്ല. രണ്ടാമത് പറഞ്ഞയച്ചിട്ടും അവൻ ചെന്നില്ല. അതുകൊണ്ട് അവൻ തന്റെ ഭൃത്യന്മാരോട്, എന്റെ നിലത്തിനരികെ യോവാബിന് ഒരു നിലമുണ്ടല്ലോ, അതിൽ യവം വിളഞ്ഞുകിടക്കുന്നു, നിങ്ങൾ ചെന്ന് അത് തീവച്ച് ചുട്ടുകളവിനെന്ന് പറഞ്ഞു. അങ്ങനെ അബ്ശാലോമിന്റെ ഭൃത്യന്മാർ ആ കൃഷി ചുട്ടുകളഞ്ഞു. അപ്പോൾ യോവാബ് എഴുന്നേറ്റ് അബ്ശാലോമിന്റെ വീട്ടിൽ ചെന്ന് അവനോട്, നിന്റെ ഭൃത്യന്മാർ എന്റെ കൃഷി ചുട്ടുകളഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. അബ്ശാലോം യോവാബിനോട്, ഞാൻ ഗെശൂരിൽ നിന്ന് എന്തിനു വന്നിരിക്കുന്നു, ഞാൻ അവിടെ തന്നെ പാർത്തിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് രാജാവിനോട് പറവാൻ നിന്നെ അവന്റെ അടുക്കൽ അയക്കേണ്ടതിന് നീ ഇവിടെ വരേണമെന്ന് ഞാൻ പറഞ്ഞയച്ചുവല്ലോ. എനിക്കിപ്പോൾ രാജാവിന്റെ മുഖം കാണേണം. എന്നാൽ കുറ്റമുണ്ടെങ്കിൽ അവൻ എന്നെ കൊല്ലട്ടെ എന്ന് പറഞ്ഞു. യോവാബ് രാജാവിന്റെ അടുക്കൽ ചെന്ന് വസ്തുത അറിയിച്ചു. അവൻ അബ്ശാലോമിനെ വിളിപ്പിച്ചു. അവൻ രാജാവിന്റെ അടുക്കൽ ചെന്ന് രാജാവിന്റെ മുമ്പാകെ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. രാജാവ് അബ്ശാലോമിനെ ചുംബിച്ചു. ഇന്നത്തെ പുതിയ നിയമ വായനാ ഭാഗം ലൂക്കോസിന്റെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ആ ദിവസങ്ങളിൽ ഒന്നിൽ അവൻ ദൈവാലയത്തിൽ ജനത്തോട് ഉപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തു വന്ന അവനോട്, നീ എന്ത് അധികാരം കൊണ്ട് ഇത് ചെയ്യുന്നു? ഈ അധികാരം നിനക്ക് തന്നതാർ? ഞങ്ങളോട് പറക എന്ന് പറഞ്ഞു. അതിനുത്തരമായി അവൻ, ഞാനും നിങ്ങളോടൊരു വാക്ക് ചോദിക്കും, അത് എന്നോട് പറവിൻ. യോഹന്നാന്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു. അവർ തമ്മിൽ നിരൂപിച്ചു, സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാഞ്ഞത് എന്ത് എന്ന് അവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ, ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകനെന്ന് ഉറച്ചിരിക്കുകൊണ്ട് നമ്മെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശു അവരോട്, എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു. അനന്തരം അവൻ ജനത്തോട് ഉപമ പറഞ്ഞതെന്തെന്നാൽ, ഒരു മനുഷ്യൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്തു പോയി പാർത്തു. സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിന്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസനെ അയച്ചു. അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മറ്റൊരു ദാസനെ പറഞ്ഞയച്ചു, അവനെയും അവർ തല്ലി അപമാനിച്ച് വെറുതെ അയച്ചു കളഞ്ഞു. അവൻ മൂന്നാമത് ഒരുത്തനെ പറഞ്ഞയച്ചു, അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു. അപ്പോൾ മുന്തിരിത്തോട്ടത്തിന്റെ ഉടമസ്ഥൻ, ഞാൻ എന്ത് ചെയ്യേണ്ടു, എന്റെ പ്രിയപുത്രനെ അയക്കും, പക്ഷെ അവർ അവനെ ശങ്കിക്കുമെന്ന് പറഞ്ഞു. കുടിയാന്മാർ അവനെ കണ്ടിട്ട്, ഇവൻ അവകാശി, അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകളുക എന്ന് തമ്മിൽ ആലോചിച്ചു പറഞ്ഞു. അവർ അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു. എന്നാൽ തോട്ടത്തിന്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും? അവൻ വന്ന് ആ കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അത് കേട്ടിട്ട് അവർ അങ്ങനെ ഒരു നാളും സംഭവിക്കയില്ല എന്ന് പറഞ്ഞു. അവനോ അവരെ നോക്കി, എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത്? ആ കല്ലിന്മേൽ വീഴുന്ന ഏവനും തകർന്നുപോകും. അത് ആരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു. ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞു എന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴിയിൽ തന്നെ അവന്റെ മേൽ കൈവെപ്പാൻ നോക്കിയെങ്കിലും ജനത്തെ ഭയപ്പെട്ടു. പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിപ്പാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് തക്കം നോക്കി നീതിമാന്മാർ എന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു. അവർ അവനോട്, ഗുരു, നീ നേർ പറഞ്ഞ് ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ ദൈവത്തിന്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ അല്ലയോ എന്ന് ചോദിച്ചു. അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവനവരോട്, ഒരു വെള്ളിക്കാശ് കാണിപ്പിൻ, അതിനുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസരുടേത് എന്ന് അവർ പറഞ്ഞു. എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പിൻ എന്ന് അവൻ അവരോട് പറഞ്ഞു. അങ്ങനെ അവർ ജനത്തിന്റെ മുമ്പിൽ വച്ച് അവനെ വാക്കിൽ പിടിപ്പാൻ കഴിയാതെ അവന്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു.
ശമുവേലിന്റെ രണ്ടാം പുസ്തകം 13 14 അധ്യായങ്ങൾ നാം ഇന്ന് വായിച്ചുവല്ലോ. ഈ അധ്യായങ്ങളിൽ നാം കാണുന്ന സംഭവം ഒരു രാജകുടുംബത്തിന് നേരിടുന്ന ദുരന്തം ആണ്. ഇസ്രയേലിന്റെ രാജാവായി തീർന്ന ദാവീദ്, ഇസ്രയേലിന്റെ അഭിമാനമായവൻ, ഇസ്രയേലിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്ന ആ കാലത്തിന് ഉടമയായവൻ, എന്നാൽ അവന്റെ കുടുംബത്തിൽ നേരിടുന്ന ദുരന്തങ്ങൾ, തുടർമാനമായി ഉണ്ടായിക്കൊണ്ടിരുന്ന ചില സംഭവങ്ങൾ ഇവിടെ വിവരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാകുന്നത്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാവീദ് രാജാവ് എന്തു പറ്റി, എവിടെ പിഴച്ചു, എന്താണ് ഈ തരത്തിലുള്ള ദുരന്തങ്ങൾ ഈ കുടുംബത്തിൽ ഉണ്ടാകുവാൻ കാരണമായി തീർന്നത്? ദൈവത്തിന്റെ സന്ദർശനം കടന്നു വരുമ്പോൾ ദൈവം മുഖം നോക്കാതെ തന്റെ നടപടികൾ ചെയ്യുന്ന ദൈവമാണെന്ന് ഈ സംഭവം നമ്മെ അറിയിക്കുന്നു. അതിന് രാജാവെന്നോ സാധാരണക്കാരനെന്നോ വ്യത്യാസമില്ല. ദൈവിക കൽപ്പനയ്ക്ക് വിപരീതമായി, ദൈവിക ആലോചനയ്ക്ക് നിരക്കാത്ത എന്തെങ്കിലും ചെയ്താൽ അതൊക്കെയും ദൈവത്തിന്റെ നടപടിക്ക് വിധേയമാകും എന്ന് ഈ സംഭവം കാണിച്ചു തരുന്നു. ഇതിന്റെ തൊട്ട് മുൻപിലത്തെ അധ്യായങ്ങളിൽ നമുക്കറിയാം ദാവീദ് വീണുപോയ ആ സംഭവം, അവന്റെ ജീവിതത്തിലുണ്ടായ പരാജയം, ചെയ്യാൻ പാടില്ലാത്ത കാര്യം അവൻ ചെയ്തു പോയത്, ഏറ്റവും നീചമായ ഒരു അവസ്ഥയിലേക്ക് അവൻ എത്തിപ്പെട്ട ഒരു സംഭവം നമ്മൾ ഇവിടെ വായിക്കുന്നുണ്ട്. അതിനുശേഷമാണ് മറ്റു പല കാര്യങ്ങളും ആ കുടുംബത്തിൽ നേരിടുന്നത്. അവന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായ പാളിച്ച, അത് അവന്റെ കുടുംബത്തിൽ, അവന്റെ തലമുറയ്ക്ക് പോരാ, അത് കഴിഞ്ഞിട്ട് ആ ദേശത്തിന്, രാജ്യത്തിന് മുഴുവൻ ദോഷമായി ഭവിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ദൈവവചനത്തിൽ ഇത് രേഖപ്പെടുത്തുമ്പോൾ തീർച്ചയായും വായനക്കാരായ നമുക്കുള്ള സന്ദേശമായി ഇത് നൽകപ്പെട്ടിരിക്കുന്നു എന്ന് നാം ഓർക്കണം. ഒരു ദാവീദിനുണ്ടായ ഗതി ഇതാണെങ്കിൽ നാം ഒക്കെയും ജീവിക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ പോലും ജീവനുള്ള ദൈവത്തിന്റെ കൽപ്പനകൾ, ദൈവത്തിന്റെ നിയമങ്ങൾ, ചട്ടങ്ങൾ അതെല്ലാ കാലത്തും മാറ്റമില്ലാതെ നിലനിൽക്കുന്നത് തന്നെയാണ്. പാപമല്ല ഇപ്പോഴും മനുഷ്യവർഗത്തിന്റെ മുൻപിൽ പടിവാതിൽക്കൽ ഉണ്ട്. പാപം കീഴടക്കുവാൻ ഉള്ള സാധ്യതകൾ മനുഷ്യന് എല്ലായ്പ്പോഴും ഉണ്ട് എന്നുള്ള കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. മനുഷ്യവർഗത്തിന്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ആദ്യ മനുഷ്യനായ ആദം മുതൽ ഇത് ആരംഭിച്ചു. പാപത്തിന്റെ തുടക്കം അവിടെയാണെന്ന് നാം കാണുന്നുണ്ടല്ലോ. ആദ്യ മനുഷ്യനായ ആദാമിന് വിനയായി തീർന്നത് വിലക്കപ്പെട്ട ഒരു കനിയായിരുന്നു. അവനത് ദൈവത്തിന്റെ കൽപ്പനയെ മറന്നിട്ട് ഭക്ഷിച്ചത് മൂലം അവനതിന്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു. അവൻ മാത്രമല്ല, അവനുശേഷം അവന്റെ തലമുറയും മനുഷ്യവർഗത്തിന് മുഴുവൻ അത് പാപത്തിന് അടിമത്വത്തിന് കാരണമായി തീർന്നു. അങ്ങനെ ഓരോ വ്യക്തികളെ നോക്കിയാലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ കാണുവാൻ കഴിയും. ഇവിടെ ഇതാ, ദാവീദിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ വിലക്കപ്പെട്ടിരുന്ന ഒരു കാര്യം അവൻ ചെയ്തു. അവന്റെ കൺമോഹം മൂലം അവന്റെ ജീവിതത്തിലെ ആ പാപത്തിന്റെ ആ ശക്തി അവനെ ആ വലിയ വിപത്തിലേക്ക് നയിച്ചത് മൂലം ഇപ്പോഴവൻ അതിൻ്റെ ഭാരങ്ങൾ അനുഭവിക്കുന്നു. പ്രിയ ദൈവബൈതലെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നാം ചെയ്യുവാൻ ശ്രമിച്ചാൽ, അലക്ഷ്യമായി ദൈവിക കൽപ്പനകളെ എടുത്താൽ, തീർച്ചയായിട്ടും അതിൻ്റെ വിപത്തുകൾ നാം മാത്രമല്ല നമ്മുടെ തലമുറയും നമ്മുടെ സമൂഹവും അനുഭവിക്കേണ്ടി വരും എന്ന് ഇവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ ജീവിതത്തെ ഏറ്റവും ഭയത്തോടെ ദൈവത്തിൽ സമർപ്പിച്ച് ദൈവം എന്ത് കൽപ്പിച്ചിരിക്കുന്നോ ആ നിലയിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനിടയായെങ്കിൽ മാത്രമേ നമുക്ക് വിജയകരമായി മുമ്പോട്ട് പോകുവാൻ കഴിയുകയുള്ളൂ. നമുക്കുമായിരിക്കുന്ന സാഹചര്യങ്ങൾ എന്തുതന്നെ ആയിരുന്നാലും അവിടെയൊക്കെ കർത്താവിൻ്റെ കൽപ്പനകൾക്ക് നിരക്കുന്ന കാര്യങ്ങളാണോ ഞാൻ ചെയ്യുന്നത് എന്ന് ചിന്തിച്ചുകൊണ്ട് സ്വയപരിശോധനയോടുകൂടി ഓരോ ദിവസവും മുന്നേറുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഇന്ന് നാം വായിച്ച ഈ ഭാഗത്ത് നിന്ന് ദാവീദിൻ്റെ ജീവിതാനുഭവം നമ്മെ ഓർപ്പിക്കുന്ന ഈ പാഠം എന്നും നമ്മുടെ മനസ്സിൽ നിൽക്കട്ടെ. ദൈവ ആലോചനയ്ക്കനുസരിച്ച്, ദൈവിക കൽപ്പന അനുസരിച്ച് പാപത്തിനിടം കൊടുക്കാതെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ധന്യതയുള്ള ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ആശിക്കുന്നു. അതിനായി പ്രാർത്ഥിക്കുന്നു, ദൈവം സഹായിക്കട്ടെ.